إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. اللهم لك أسلمنا وبك آمنا، وعليك توكلنا وإليك أنبنا وبك خاصمنا. نعوذ بعزتك، لا إله إلا أنت أن تضلنا. أنت الحي الذي لا يموت، والجن والإنس يموتون. اللهم إنا نعوذ بك من شر ما عملنا ومن شر ما لم نعمل. ثم أما بعد، سهودرنا നമ്മൾ മുസ്ലിമീങ്ങൾ നമ്മളല്ലാത്തവരുമായി വ്യത്യാസപ്പെടുന്ന മഹത്തായ ഇബാദത്താണ് അഞ്ചു നേരത്തെ നിസ്കാരം. മുസ്ലിമിനും കാഫിറിനുമിടയിലുള്ള വ്യത്യാസമാണത്. അള്ളാഹു റബ്ബുൽ ആലമീൻ അവനെ നിരന്തരം സ്മരിക്കാൻ, അവനെ മറന്നുപോകാതിരിക്കാൻ നമുക്ക് ഈ മഹത്തായ ഇബാദത്ത് ശറഅക്കിയിരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി മാലിക് ഇബ്നുൽ ഹുവൈറിസ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രസിദ്ധമായ ഹദീസിലുള്ളതുപോലെ, സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി. അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നതായി നിങ്ങൾ കണ്ടോ അതുപോലെ നിസ്കരിക്കുക. ഖുദൂഇലും ഖുശൂഇലും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നാം മാതൃകയാക്കുക. ശരീരത്തിന്റെ ചലനങ്ങളിലും ഉള്ളിൽ എങ്ങനെയായിരുന്നോ അതും. സഹോദരങ്ങളെ, ഈ മഹത്തായ ഇബാദത്ത് നേരെയായാൽ നമ്മുടെ ദീൻ ഒന്നാകെ നേരെയായി. അത് ഫസാദായാൽ നമ്മുടെ ദീനിലെ ബാക്കി കാര്യങ്ങൾ അതിനേക്കാൾ ഫസാദിലായിരിക്കും. ഇദാ ഇമാം ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നു, ഫഹാദിഹി സിത്തു സിഫാത്തിൻ ഫിസ് സലാത്തി മിൻ അലാമാത്തിൻ നിഫാഖ്. നിസ്കാരത്തിന്റെ കാര്യത്തിൽ ജനങ്ങൾ കാണിക്കുന്ന ആറ് കാര്യങ്ങളുണ്ട്, അത് നിഫാഖിന്റെ അടയാളമാണ്. നിസ്കാരവുമായി ബന്ധപ്പെട്ട് ആറ് കാര്യങ്ങൾ നാം സൂക്ഷിക്കുക, അത് നിഫാഖ് കാപട്യം. നസ്അലുല്ലാഹുൽ ആഫിയ നമ്മിൽ ഉണ്ടാകാൻ കാപട്യത്തിന്റെ അടയാളമാണ് ഈ ആറെണ്ണം. നമ്മൾ അതിൽ നിന്ന് വിട്ടുനിൽക്കുക. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ നിസ്കാരത്തെ നാം കാണുക. അവിടുന്ന് അദ്ദേഹം പറയുന്നു, അൽ കസലു ഇൻദൽ ഖിയാമി ഇലൈഹ, ഒന്നാമത്തേത് നിസ്കരിക്കാൻ നിൽക്കാനുള്ള മടി, നിസ്കരിക്കാനുള്ള അലസത. രണ്ടാമത്തേത് മുറാഅത്തുൻ നാസി ഫി ഫിഅലിഹ, ആളെ കാണിക്കാൻ വേണ്ടി നിസ്കരിക്കൽ. നിസ്കാരത്തിൽ റിയാ ഒന്നുപെടൽ. മൂന്ന് വതഅഖീറുഹ, നിസ്കാരം അതിന്റെ നേരത്തു നിന്ന് പിന്തിപ്പിക്കൽ, നേരത്ത് ചെയ്യാതിരിക്കൽ. അടുത്തത് വനക്കുറുഹ, കോഴി കൊത്തുന്നതുപോലെ വേഗത്തിൽ അത് ചെയ്തു തീർക്കൽ. ഒരു ഭാരം ചുമലിൽ നിന്ന് ഒഴിച്ചു വെക്കുന്നത് പോലെ വേഗത്തിൽ അത് കാട്ടിക്കൂട്ടുക. വഖില്ല തുദിക്കിരില്ലാഹി ഫീഹ, അടുത്തത് അള്ളാഹുവിനെ കുറച്ചു മാത്രം അതിൽ ഓർക്കുക. റബ്ബിന്റെ ദിക്ർ, അത് നിസ്കാരത്തിൽ ഇല്ലാതിരിക്കുക, മറ്റു പലതും ആലോചിക്കുക. ആറാമത്തത് വത്തഖല്ലുഫു അൻ ജമാഅതിഹ, ജമാഅത്ത് നിസ്കാരത്തിൽ നിന്ന് അതിന് പോകാതിരിക്കുക. ജമാഅത്തായി നിസ്കാരം നിർബന്ധമായവർ അത് നിർവഹിക്കാതിരിക്കുക. ഈ ആറ് കാര്യങ്ങൾ നിഫാഖിന്റെ ലക്ഷണങ്ങളാണെന്ന് ഇമാം ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നിഫാഖിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ, ഈമാനോട് റബ്ബ് നമ്മെ മരിപ്പിക്കുമാറാകട്ടെ. നോക്കൂ സഹോദരങ്ങളെ, നിസ്കരിക്കാനുള്ള മടി, ആളുകളെ കാണിക്കാൻ വേണ്ടി നിസ്കരിക്കൽ, നേരത്തത് ചെയ്യാതെ പിന്തിപ്പിക്കൽ, കോഴി കൊത്തുന്നതുപോലെ വേഗത്തിൽ കാട്ടിക്കൂട്ടൽ, അള്ളാഹുവിനെ കുറച്ചു മാത്രം ഓർക്കൽ, ജമാഅത്ത് നിർബന്ധമുള്ള ആളുകൾ അതിന് ചെല്ലാതിരിക്കൽ, എത്ര നാം സൂക്ഷിക്കണം. ഇതിനേക്കാൾ എത്ര വലിയ അപകടമാണ് നിസ്കാരം തീരെ ചെയ്യാത്ത, തോന്നുമ്പോൾ മാത്രം നിസ്കരിക്കുന്ന ആളുകളുടെ അവസ്ഥ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, العهد الذي بيننا وبينهم الصلاه فمن تركها فقد كفر. നമുക്കും അവർക്കും ഇടയിലുള്ള വ്യത്യാസം അത് നിസ്കാരമാണ്. ആരത് ഉപേക്ഷിച്ചു അവൻ കാഫിറായിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അവസാന നാളുകളിൽ ബോധമില്ലാത്ത സമയത്ത് പോലും വല്ലപ്പോഴും ബോധം വരുമ്പോൾ അവിടുന്ന് ചോദിക്കുകയാണ്, അസല്ലന്നാസ്, ജനങ്ങൾ നിസ്കരിച്ചോ? അസല്ലന്നാസ്, ജനങ്ങൾ നിസ്കരിച്ചോ? അതുപോലെ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് അവിടുത്തെ അന്തിമ വസീയത്തുകളിൽ ഒന്നായി പറഞ്ഞു എന്ന് പറഞ്ഞ വസീയത്തിൽ കാണാം, അസ്സലാ അസ്സലാ, നിസ്കാരത്തിന്റെ കാര്യം, നിസ്കാരത്തിന്റെ കാര്യം. സഹോദരങ്ങളെ, നമ്മളുടെ അവസ്ഥ എന്താണ് ഇതിന്റെ ഈ വിഷയത്തിൽ? ഈ മുസ്ലിം ഉമ്മത്തിലെ ഒരുപാട് ചെറുപ്പക്കാരുടെയും പ്രായപൂർത്തിയായ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഒക്കെ സ്ഥിതി എന്താണ്? അള്ളാഹുവിനെ ഓർക്കുന്ന ഈ മഹത്തായ ഇബാദത്തിന്റെ കാര്യത്തിൽ ഈ പറയപ്പെട്ട നിഫാഖിന്റെ അടയാളങ്ങൾ നമ്മിലുണ്ടോ? നിസ്കാരത്തിൽ കാവട്യക്കാരുടെ അടയാളം നമ്മിലുണ്ടോ എന്ന് ഞാനും നിങ്ങളും നമ്മൾ ഓരോരുത്തരും നമ്മിലേക്ക് തിരിഞ്ഞു നോക്കുക. അല്ലാഹു ഇതാ പറയുന്നു, ഇന്നൽ മുനാഫിഖീന യുഖാദിഊന അല്ലാഹ വഹുവ ഖാദിഊഹും വഇദാ ഖാമൂ ഇലാ സ്സലാത്തി ഖാമൂ കുസാല യുറാഊന അന്നാസ വലാ യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീല. തീർച്ചയായും മുനാഫിഖുകൾ യുഖാദിഊന അല്ലാഹ, അല്ലാഹുവിനെ വഞ്ചിക്കാൻ ശ്രമിക്കുന്നു. വഹുവ ഖാദിഊഹും, യഥാർത്ഥത്തിൽ അവർ റബ്ബിന്റെ വഞ്ചനയ്ക്ക് വിധേയരാവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അങ്ങേയറ്റം നീതിമാനാണ്. ഇവരോട് ഹിദായ കാണിക്കുക എന്നത് അവരുടെ ചെയ്തിക്കുള്ള പ്രതിഫലമാണത്. അപ്പോൾ അത് ന്യായമായി തീരും. അള്ളാഹു വഞ്ചനയോ അനീതിയോ കാണിക്കുന്നവനല്ല ഒരിക്കലും. പക്ഷേ മുനാഫിക്കുകളുടെ ഹിദായിന് പകരമായി അള്ളാഹു അവരോട് ഹിദായ കാണിക്കുന്നു. ഫഖലഫമി, അള്ളാഹു ഇതാ പറയുന്നു, മുനാഫിക്കുകൾ അവർ അള്ളാഹുവിനെ വഞ്ചിക്കാൻ ശ്രമിക്കുന്നു. വൈദാ ഖാമു ഇലസ്സലാത്തി, അവർ നിസ്കരിക്കാൻ നിന്നാൽ, ഖാമു കുസാല, മടിയന്മാരായിട്ടാണ് നിൽക്കുക. യുറാഊനന്നാസ്, ജനങ്ങളെ കാണിക്കാൻ വേണ്ടി. വലാ യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീല, അല്ലാഹുവിനെ അവർ കുറച്ചല്ലാതെ ഓർക്കുകയില്ല. സഹോദരങ്ങളെ, ഈ സ്വഭാവങ്ങളിൽ ഏതൊക്കെ അല്ലാഹു അവരുടേതായി പറഞ്ഞോ അതിൽ നിന്നെല്ലാം നാം മാറി നിൽക്കുക മാത്രമല്ല, അതിന്റെ നേർവിപരീതമായ ഏറ്റവും നല്ല സ്വഭാവം നമ്മിലുണ്ടായിരിക്കുക. അതെന്താണ്? നാം നിസ്കാരത്തിന് മടിയന്മാരായിട്ടല്ല നിൽക്കേണ്ടത്, മറിച്ച് അങ്ങേയറ്റത്തെ താല്പര്യത്തോടെ, ഉന്മേഷത്തോടെ, സന്തോഷത്തോടെയാണ് നിസ്കരിക്കാൻ നിൽക്കേണ്ടത്. ആളുകളെ കാണിക്കാൻ വേണ്ടിയല്ല, മറിച്ച് റബ്ബിന് വേണ്ടി. കാരണം റബ്ബാണ് നമുക്ക് പ്രതിഫലം നൽകേണ്ടത്. ആളുകൾക്ക് വേണ്ടി ജീവിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവരോട് പോയി പ്രതിഫലം വാങ്ങാൻ പറയും. നമുക്ക് തൃപ്തിപ്പെടുത്താനുള്ളത് റബ്ബിനെയാണ്. ആളുകളുടെ തൃപ്തിയോ ആളുകളുടെ വിരോധമോ അല്ല നമുക്ക് കാര്യം, മറിച്ച് റബ്ബിന്റെ തൃപ്തിയാണ്. വൈദാ ഖാമു ഇലാ സ്സലാത്തി ഖാമു കുസാല യുറാഊന അന്നാസ് വലാ യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീല, അല്ലാഹുവിനെ അവർ കുറച്ചല്ലാതെ ഓർക്കുകയില്ല. നമ്മൾ എന്തു വേണം? അല്ലാഹുവിനെ ധാരാളമായി ഓർക്കണം. വദ്കുറുല്ലാഹ യാ അയ്യുഹല്ലദീന ആമനൂ ദ്കുറുല്ലാഹ ദിക്റൻ കസീറ വസബ്ഹൂഹു ബുക്റത വ അസീല. ഓ മുഅ്മിനുകളെ, നിങ്ങൾ അല്ലാഹുവിനെ ധാരാളമായി ഓർക്കുക. രാവിലെയും വൈകുന്നേരവും അവനെ തസ്ബീഹ് ചെയ്യുക. വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് വിജയിക്കണോ നിങ്ങൾ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുക. അള്ളാഹുവിനെ ഓർത്താൽ ശൈത്താന് പിന്നെ നമ്മെ വഴിതെറ്റിക്കാൻ സാധ്യമല്ല. റബ്ബിനെ മറന്നുപോയാലാണ് പിശാചവന്റെ വസ്വാസുമായി വരിക. നോക്കൂ സഹോദരങ്ങളെ, നേരത്ത് നിന്ന് നിസ്കാരം തെറ്റിച്ചു കളയുക, അതാണ് നിസ്കാരം പാഴാക്കൽ, അതിന്റെ നേരത്ത് നിർവഹിക്കാതിരിക്കൽ. അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തു മറിയമിൽ മഹാന്മാരായ നബിമാരെ കുറിച്ച് പറഞ്ഞതിനു ശേഷം അവർക്ക് പിന്നാലെ വന്ന് മോശക്കാരായ ചില പിൻഗാമികളെ കുറിച്ച് പറയുന്നു. ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ അദാഉസ് സലാഹ് വത്തബഉസ് ശഹവാത് فسوف يلقون غيا. فخلف من بعدهم خلف ആ നല്ലവരായ സലഫിനു ശേഷം മുൻഗാമികൾക്ക് ശേഷം ചില പിൻഗാമികൾ വരികയുണ്ടായി. അബാഉസ് സലാഹ്, അവർ നിസ്കാരം പാഴാക്കി കളഞ്ഞു. വത്തബഉ ശഹവാത്ത്, പിന്നീട് അവർ ശഹവാത്തുകളെ പിൻപറ്റി. നിസ്കാരം പാഴാക്കുന്നതിന്റെ പരിണിത ഫലമാണ് ഒരാൾ തോന്നിവാസിയായി തീരുക എന്നത്. പിന്നീട് അവൻ അവന്റെ ദേഹേച്ഛയുടെ അടിമയായി തീരും. പിശാചിന്റെ അങ്ങേയറ്റത്തെ അനുയായി തീരും അവൻ. അവൻ പിന്നെ തോന്നിവാസങ്ങളുടെ ആളായി തീരും. കാരണം റബ്ബിനെ അവൻ ഓർമ്മയില്ല. അവർ കാണുക തന്നെ ചെയ്യും. ഗൈ എന്നതിന് ചില മുൻഗാമികൾ പറഞ്ഞിരിക്കുന്നു, നരകത്തിലെ വളരെ മോശമായ, അങ്ങേയറ്റം മോശമായ, വലിയ ആഴമുള്ള ഒരു താഴ്വരയാകുന്നു ഗൈ എന്ന് പറഞ്ഞാൽ. ഈ ആയത്തിൽ അള്ളാഹു നിസ്കാരം പാഴാക്കുന്നവരെന്ന് പറഞ്ഞല്ലോ. എന്താണ് അങ്ങനെ പറഞ്ഞാൽ? ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാ എന്ന മഹാനായ താബിഈ അദ്ദേഹം ഇതിനെ വിശദീകരിച്ചത്, ലം തകുൻ ഇബാഅതുഹും തർകഹ വലാകിൻ അദാഉൽ വഖ്ത്. ആ നിസ്കാരം പറ്റെ ഉപേക്ഷിക്കുക എന്നല്ല ഇവിടെ പറഞ്ഞ ഇബാഅത്തിന്റെ ഉദ്ദേശം, മറിച്ച് വഖ്തിനത് നിർവഹിക്കാതിരിക്കുക, നേരത്തിന് നിർവഹിക്കാതിരിക്കുക എന്നതാണ് ഇവിടുത്തെ ഉദ്ദേശമെന്ന് താബിഈകളിൽപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസും മറ്റു ചിലരും പറയുകയുണ്ടായി. സഹോദരങ്ങളെ, അതുകൊണ്ട് പാടില്ല, നേരത്തിന് വേണം നിസ്കരിക്കാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വീട്ടിലേക്ക് കയറുമ്പോൾ അവിടെ ഒരു കുട്ടിയെ കാണുകയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ന ചെറിയ കുട്ടിയാണ്. മൈമൂന, മൈമൂന റളിയല്ലാഹു അൻഹ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ. അങ്ങനെ നബി ആ വീട്ടിലേക്ക് കയറുമ്പോൾ നബിയുടെ കുട്ടിയല്ല, പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, അസ്സല്ലൽ ഗുലാം, ഈ കുട്ടി നിസ്കരിച്ചോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യമാണ്. എവിടെയാണ് സഹോദരങ്ങളെ പ്രായപൂർത്തിയായ നമ്മുടെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും നിസ്കാരം? അവരിങ്ങനെ ദുനിയാവിന്റെ മറ്റു പലതിന്റെയും പിന്നാലെ പഠിക്കാനെന്നും അല്ലാത്തതിനൊന്നും ഒക്കെ പറഞ്ഞു പോകുന്നു. നിസ്കാരം എവിടെ? ദുഹർ നിസ്കരിക്കുന്നുണ്ടോ? അസർ നിസ്കരിക്കുന്നുണ്ടോ? അതിന്റെ നേരത്ത് അവിടെ അവർക്ക് ചെല്ലുന്ന സ്ഥലത്ത് നിസ്കരിക്കാനുള്ള സൗകര്യമുണ്ടോ? ഒന്നുമില്ലെങ്കിലും കുഴപ്പമില്ല, ജുമാഅക്ക് പോലും അയക്കാത്ത സ്കൂളുകളിൽ അതാ മുസ്ലിം മക്കൾ പഠിക്കുന്നു. ഇസ്ലാമിനോടുള്ള ശത്രുത പ്രകടമാക്കിയ കക്ഷികൾ നടത്തുന്ന സ്കൂളുകളിൽ വരെ യാതൊരു ലജ്ജയും മാനവുമില്ലാതെ, ദീനിനോട് യാതൊരു കൂറുമില്ലാതെ, ഇസ്ലാമിനോടും മുസ്ലിങ്ങളോടും തനിക്ക് യാതൊരു ഉത്തരവാദിത്വവുമില്ല എന്നതുപോലെ തങ്ങളുടെ മക്കളെ ചേർക്കുന്ന എത്ര എത്ര രക്ഷിതാക്കൾ, കഴിവും സൗകര്യവും പണവും ഒക്കെ ഉണ്ടായിട്ടും ഏതെങ്കിലും സ്കൂൾ മാനേജ്മെന്റിന്റെ അടിമകളെപ്പോലെ അവർ പറയുന്നതൊക്കെ തലകുരുക്കി തലയാട്ടി അനുസരിച്ച് വണക്കത്തോടെ അവരോട് പെരുമാറുന്നു. എന്താണ് മകന്റെ വിദ്യാഭ്യാസത്തിന്റെ കാര്യമാണ്, മകളുടെ പഠിപ്പിന്റെ കാര്യമാണ്, ഇത് മുടങ്ങിപ്പോയാൽ ദുനിയാവിൽ ആകെ എല്ലാം തകർന്നുപോയി. എന്താണ് സഹോദര, ദുനിയാവും ആഖിറത്തുമാണ് നീ നശിപ്പിക്കുന്നത്, നിന്റെയും നിന്റെ മക്കളുടെയും ദുനിയാവും ആഖിറത്തുമാണ് നീ നശിപ്പിക്കുന്നത് എന്നോർത്തോളൂ. അള്ളാഹുമായുള്ള ബന്ധം അത് നിന്റെ കുട്ടിക്കില്ലെങ്കിൽ പിന്നെ ആരാണ് അവന് കാവൽ നൽകാൻ പോകുന്നത്? എന്തുപകാരമാണ് ആ മക്കളെ കൊണ്ട് നിനക്ക് ഈ ലോകത്തും പരലോകത്തും വരാനിരിക്കുന്നത്? ഒന്നും വരാനില്ല, മറിച്ച് പരലോകത്ത് നരകത്തിൽ തങ്ങളെ നരകത്തിൽ എത്തിച്ച ആളുകളെ കുറിച്ച് പറയുന്ന ശാപവാക്കുകൾ നിങ്ങളുടെ മക്കൾ, നമ്മുടെ മക്കൾ നമ്മെ കുറിച്ച് പറഞ്ഞേക്കാം. നഊദു ബില്ലാഹ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ദീനിന്റെ അടിസ്ഥാന സ്തംഭമായ, ദീനിന്റെ അഞ്ചു തൂണുകളിലൊന്നായ ഈ നിസ്കാരത്തിന് വിലയില്ലാത്ത എന്ത് പഠിപ്പാണ്, എന്ത് വിദ്യാഭ്യാസമാണ് നമ്മുടെ മക്കൾക്ക് നമ്മൾ നൽകാൻ പോകുന്നത്? എന്താണ് അതുകൊണ്ട് നമുക്ക് പ്രയോജനമുണ്ടാവുക? പാടില്ല സഹോദരങ്ങളെ. നിസ്കാരം അത് കാട്ടിക്കൂട്ടാനുള്ളതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതാ പറയുന്നു, തിൽക സലാത്തുൽ മുനാഫിഖ്, അത് മുനാഫിഖിന്റെ നിസ്കാരമാണ്. യജ്ലിസു യർകുബു ശംസ ഹത്താ ഇദാ കാനത് ബൈന ഖർനൈ ശൈത്താൻ ഖാമ ഫനഖറഹ അർബഅ ലാ യദ്കുറുല്ലാഹ ഫീഹ ഇല്ലാ ഖലീല. അത് മുനാഫിഖിന്റെ നിസ്കാരമാണ്. അസറിന്റെ നേരമായി സലാത്തുൽ വുസ്താ, അല്ലാഹു അതീവ ശ്രേഷ്ഠത പറഞ്ഞ നിസ്കാരമാണത്. സുബ്ഹും അസറുമാണ് നിസ്കാരങ്ങളിൽ ഏറ്റവും, അഞ്ച് നിസ്കാരങ്ങളിൽ തന്നെ ഏറ്റവും ഫദ്ലുള്ള രണ്ടു നിസ്കാരങ്ങൾ. അല്ലാഹുവിന്റെ മലായിക്കത്തുകൾ, രാവിലെ ഉള്ള മലക്കുകളും രാത്രിയുള്ള മലക്കുകളും മസ്ജിദുകളിൽ ഒരുമിച്ച് കൂടുന്ന നേരം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖന്ദഖ് യുദ്ധത്തിന്റെ വേളയിൽ അസർ വൈകിപ്പോയി. ശാപവാക്കുകൾ പറയാത്ത, സാധാരണ ആരെയും ശപിക്കാത്ത റഹ്മത്തിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മുശ്രിക്കുകളെ ശപിച്ചു. മല അല്ലാഹു കുബൂറഹും വബുയൂതഹും നാറാ ശഗലൂന അൻ സലാത്തിൽ വുസ്താ, അവരുടെ വീടുകളും അവരുടെ ഖബറുകളും അല്ലാഹു തീ നിറക്കട്ടെ. സലാത്തുൽ വുസ്തയിൽ നിന്ന്, അസർ നിസ്കാരത്തിൽ നിന്ന് അവർ നമ്മളെ തെറ്റിച്ചു കളഞ്ഞു, നമുക്ക് നേരം കിട്ടിയില്ല അവരെ കൊണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നോക്കൂ സഹോദര, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര വലിയ വേദനയോടെയാണ് അതിനെ കണ്ടിട്ടുള്ളത്. അവിടുന്ന് പറഞ്ഞു, ആരെങ്കിലും അസർ നിസ്കാരം നിസ്കരിക്കാതിരുന്നാൽ കഅന്നമാ ഊതിറ അഹ്ലുഹു വമാലുഹു, അവന്റെ സമ്പത്തും കുടുംബവുമെല്ലാം മരിച്ചു വീണ നശിച്ചു പോയവരെ പോലെയാണ് അവൻ, ഒന്നുമില്ല അവന് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇത്ര ഗൗരവപ്പെട്ട കാര്യമാണ് നിസ്കാരത്തിന്റെ കാര്യം. അത് വൈകിപ്പിക്കുന്നു, അസറിന്റെ നേരമായി അത് അവൻ കാത്തിരിക്കുന്നു. സൂര്യനിങ്ങനെ നോക്കി അവസാനം സൂര്യൻ പിശാചിന്റെ രണ്ട് കൊമ്പിനിടയിൽ എത്തിയാൽ അഥവാ അസ്തമിക്കാറായാൽ അവനത് ആ മസ്ജിദിലേക്ക് വന്ന് നാല് കോഴി കൊത്തുന്നത് പോലെ നാല് കൊത്തുകൊത്തുന്നു. അള്ളാഹുവിനെ കുറച്ചല്ലാതെ അവൻ ഓർക്കുന്നില്ല മുനാഫിഖിന്റെ നിസ്കാരം. സഹോദരങ്ങളെ, ഇങ്ങനെയാണോ നമ്മുടെ അവസ്ഥയെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുക. നമ്മുടെ ചെലവിനികയിലുള്ള, നാം പറഞ്ഞതനുസരിക്കാൻ ബാധ്യതയുള്ള നമ്മുടെ കുട്ടികളുടെയും ചെറുപ്പക്കാരുടെയും ഒക്കെ അവസ്ഥ എന്താണ് എന്ന് നാം ചിന്തിക്കുക. അള്ളാഹു അവരെ കുറിച്ച് നമ്മെ ചോദ്യം ചെയ്യുമെന്ന് മറക്കാതിരിക്കുക. അതുപോലെ ജമാഅത്തായ നിസ്കാരം, അത് നമുക്ക് നിർബന്ധമാണ്. മസ്ജിദിൽ നിന്ന് ബാങ്ക് കേൾക്കുന്ന ദൂരത്താണോ നാം താമസിക്കുന്നത്? ഒരു മഴയൊന്നുമില്ലേ പോകാൻ? അതുപോലെ മഴയോ അല്ലെങ്കിൽ കടുത്ത കാറ്റോ പോലെയുള്ള പ്രയാസങ്ങളില്ലേ? മസ്ജിദിൽ ചെന്ന് നിസ്കരിക്കൽ നമുക്ക് നിർബന്ധമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വർക്കഉ മഅ റാകിഈൻ, റുകുഉ ചെയ്യുന്നവരുടെ കൂടെ റുകുഉ ചെയ്യുക. അതാണ് പുരുഷന്മാർക്ക് നിർബന്ധം. പുരുഷന്മാർക്ക് നിർബന്ധമാണ് ജമാഅത്തായി തന്നെ അഞ്ചു നേരത്തെ നിസ്കാരം നിർവഹിക്കുക. ബാങ്ക് കേൾക്കുന്ന ദൂരത്താണ് അവൻ താമസിക്കുന്നതെങ്കിൽ മസ്ജിദിലേക്ക് ചെന്ന് ജമാഅത്തായി നിസ്കരിക്കൽ പുരുഷന്മാർക്ക് നിർബന്ധമാണ്. അല്ലാഹു ഇദാ സലാത്തുൽ ഖൗഫിൽ, അഥവാ യുദ്ധത്തിന്റെ സമയത്തുള്ള നിസ്കാരത്തിൽ പോലും അല്ലാഹു പല ഇളവുകളും നൽകിയിട്ടുണ്ട്. ചില സമയത്ത് ഖിബലക്ക് നേരെ തിരിയണമെന്നില്ല. ഒരു റക്അത്ത് നിസ്കരിച്ച് പിന്നെ അതിനിടയിൽ ഒരു വിടവ് വരെ അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അവിടെ പോലും ജമാഅത്തായിട്ടാണ് നിസ്കാരം. പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാമത് ഖൗഫിന്റെ അവസ്ഥയിൽ, ഭയത്തിന്റെ അവസ്ഥയിലുള്ള നിസ്കാരത്തിന്റെ രൂപം. പക്ഷെ ജമാഅത്തായിട്ടാണ് അവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചിട്ടുള്ളത്. അഹ്ലു സുന്നത്തിന്റെ മഹാന്മാരായ പണ്ഡിതന്മാർ ജമാഅത്ത് നിസ്കാരം ഫർദാണെന്നതിന്, ഫർദ് ഐനാണെന്നതിന് ഇതിൽ നിന്ന് തെളിവുപിടിച്ചിട്ടുണ്ട്. അത് ഫർദ് കിഫായയല്ല, പല ആളുകളും അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ അത് തെറ്റായ അഭിപ്രായമാണ്. ജനങ്ങളിൽ ആരെങ്കിലും, ഒരു നാട്ടിൽ ആരെങ്കിലും ഒക്കെ ചെയ്താൽ ബാക്കിയുള്ളവർ കുറ്റത്തിൽ നിന്ന് ഒഴിവായി എന്നർത്ഥത്തിലുള്ള ഫർദ് കിഫായയല്ല ജമാഅത്തായ നിസ്കാരം, മറിച്ച് അത് ഫർദ് ഐനാണ്. ഓരോരുത്തർക്കും നിർബന്ധം തന്നെയാണ്. അത് അബ്ദുല്ലാഹി ബിൻ ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു, അന്ധനായ സഹാബി, അവിടുന്ന് അദ്ദേഹം വന്ന് പറയുന്നു, യാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നൽ മദീനത്ത കസീറത്തുൽ ഹവാമി വസ്തിബാ, മദീനയിൽ ധാരാളം ഇഴജന്തുക്കളും ഹിംസ്ര ജന്തുക്കളും ഒക്കെ ഉണ്ട്. എനിക്കാണെങ്കിൽ മസ്ജിദിലേക്ക് എന്നെ കൊണ്ടുവരാൻ ആരുമില്ല. കണ്ണാണാത്ത സഹാബി ചോദിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, അതസ്മഉ ഹയ്യാ അലസ് സലാഹ് ഹയ്യാ അലൽ ഫലാഹ് ഹയ്യാ അലസ് സലാഹ് ഹയ്യാ അലൽ ഫലാഹ് എന്ന് താങ്കൾ കേൾക്കാറുണ്ടോ, ബാങ്ക് കേൾക്കാറുണ്ടോ? അദ്ദേഹം അതെ ഉണ്ടെന്ന് പറഞ്ഞു. പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫഹയ്യഹല, എങ്കിൽ താങ്കൾ ഉത്തരം നൽകണം. മറ്റു ചില റിവായത്തുകളിൽ കാണാം, താങ്കൾക്കൊരിളവും ഞാൻ കാണുന്നില്ല, ലാ അജിദു ലക റുഖ്സ, താങ്കൾക്കൊരിളവുള്ളതായി ഞാൻ കാണുന്നില്ല. എന്തുകൊണ്ടാണ് അന്ധനായ ഒരു സഹാബിക്ക് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇളവ് കൊടുക്കാതിരുന്നത്? അത് ഫർദ് ഐനാണ്. അതുകൊണ്ടാണ്. അത് ബുഖാരിയും മുസ്ലിമും റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം. അബു ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, വല്ലദീ നഫ്സി ബിയദിഹി ലഖദ് ഹമംതു അൻ ആമുറ ബിഹത്തബ് ഫയുഹത്തബ് തുമ്മ ആമുറ ബിസ്സലാഹ് ഫയുഅദ്ദന ലഹാ ثم امر رجلا فيؤم الناس ثم اخالف الى رجال فاحرق عليهم بيوتهم. الله وانا എനിക്ക് തോന്നി പോയി നിസ്കാരത്തിന് ഞാൻ ഇമാമത്ത് നിൽക്കാൻ വേറെ ആളെ ഏൽപ്പിച്ച് ഒരു പറ്റം വിറക് കത്തിച്ച് നിസ്കാരത്തിന് വരാത്തവരുടെ വീടുകൾ സഹിതം അവരെ കത്തിച്ചു കളയാൻ എനിക്ക് തോന്നിപ്പോയി. അവിടെ നിസ്കാരത്തിന് ജമാഅത്തിന് വരൽ നിർബന്ധമല്ലാത്ത സ്ത്രീകളും കുട്ടികളും ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ അത് ചെയ്യുമായിരുന്നു. വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ നഫ്സാരുടെ കയ്യിലാണോ ആ റബ്ബ് തന്നെ സത്യം, ലൗ യഅലമു അഹദുഹും അന്നഹു യജിദു അർഖൻ സമീനൻ ഔ മിർമാതൈനി ഹസനതൈനി ലശഹിദൽ ഇശാ, അവർക്കാർക്കെങ്കിലും ഇവിടെ ഇശായിൽ വന്നാൽ ഒരു കഷ്ണം മാംസം, ഒരാട്ടിന്റെ മാംസം കൊടുക്കും എന്നറിഞ്ഞിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ മിർമാതൈൻ, രണ്ട് മിർമാത്ത്, അതിനും മാംസം കാലിന്റെ ഭാഗം എന്ന അർത്ഥമുണ്ട്. അതുപോലെ എഴുതി കളിക്കാനുള്ള രണ്ട് അമ്പുകൾ എന്ന അർത്ഥമുണ്ട്.
എന്ന് പറഞ്ഞാൽ അവർക്ക് തിന്നാൻ കിട്ടുന്നതോ അല്ലെങ്കിൽ ഒരു കളിയോ അവർക്ക് താല്പര്യമുള്ള ഒരു കളിയോ മറ്റെവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ അവർ വരുമായിരുന്നു ഐഷായിന്. അല്ലേ, മസ്ജിദുകളിൽ വല്ലതും വിതരണം ചെയ്യുന്നു എന്ന് കുറച്ച് വിലയുള്ള വല്ലതും കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ആളുകൾ എത്തിയേനെ. എന്നാൽ അതിനേക്കാൾ ഏറ്റവും വിലപ്പെട്ട അള്ളാഹുവിങ്കിൽ എത്രയോ മഹത്വമുള്ള വലിയ പ്രതിഫലമുള്ള നിസ്കാരത്തിന് ആളുകൾ ഇവിടെ, ഇതിനേക്കാൾ ഇത് ഫർദായ നിസ്കാരത്തിന്റെ കാര്യമാണ്. സുന്നത്തായ രണ്ടേ രണ്ട് റക്അത്ത് സുബ്ഹിനു മുന്നുള്ള രണ്ടേ രണ്ട് റക്അത്തിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ എന്താ, റക്അത്ത് അൽ ഫജ്രി ഖൈറും മിന ദുനിയാ വമാ ഫീഹാ. സുബ്ഹിനു മുമ്പുള്ള രണ്ട് റക്അത്ത് അത് ദുനിയാവും അതിലുള്ളത് മുഴുവനേക്കാൾ ഉത്തമമാകുന്നു, ഖൈറാകുന്നു. രണ്ടേ രണ്ട് സുന്നത്ത് റക്അത്ത്, സുന്നത്തായ നിസ്കാരം, രണ്ടേ രണ്ട് റക്അത്തുള്ള സുന്നത്ത് നിസ്കാരം, അതിന്റെ ശ്രേഷ്ഠത ഇത്രയാണെങ്കിൽ സുന്നത്തിനേക്കാൾ ശ്രേഷ്ഠമാണ് ഫർദായ നിസ്കാരങ്ങൾ, സംശയമില്ല. അതിന്റെ ശ്രേഷ്ഠത എത്രയായിരിക്കും? അതുകൊണ്ട് സഹോദരങ്ങളെ, നാം മനസ്സിലാക്കുക, നാം ഇതുപോലുള്ള കാര്യങ്ങൾ നന്നായി സൂക്ഷിക്കുക. കാരണം നമ്മുടെ ഈമാനിനെ ബാധിക്കുന്ന കാര്യമാണിത്, നമ്മുടെ ഈമാനിന് തന്നെ പ്രശ്നമുണ്ടാക്കിയേക്കാവുന്ന കാര്യമാണ് നിസ്കാരവുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യം. സാന്ദർഭികമായി പറയട്ടെ, നിസ്കാരത്തിന് മസ്ജിദുകളിലേക്ക് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബിദഅത്തുകൾ പലതും നടക്കുന്ന മസ്ജിദുകൾ കാണാം. അങ്ങനെയുള്ള മസ്ജിദുകൾ യഥാർത്ഥത്തിൽ അഹ്ലു സുന്നത്തിന്റെ മസ്ജിദുകൾ ഉണ്ടെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അനുസരിച്ച് നടക്കുന്ന നിസ്കാരവും ഇബാദത്തുകളും നടക്കുന്ന മസ്ജിദുകൾ ഉണ്ടെങ്കിൽ നാം അവിടെയാണ് നിസ്കരിക്കാൻ പോകേണ്ടത്. കാരണം മുബ്തദിഅ ബിദഅത്തുകാരൻ ഇമാമാകാൻ യോഗ്യനല്ല. സുന്നത്തിൽപ്പെട്ട ഒരാളുണ്ടെങ്കിൽ, ഒരു അഹ്ലു സുന്നത്തിൽപ്പെട്ട ഒരാളുണ്ടെങ്കിൽ മുബ്തദിഅ ഒരിക്കലും ഇമാമത്തിന് യോഗ്യനല്ല. അതില്ലാത്ത സ്ഥലങ്ങളിൽ അവിടെ ചെന്ന് നിസ്കരിക്കാമെന്ന് മാത്രം. അതിൽ തന്നെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടുന്നു എന്ന് നമുക്ക് ഉറപ്പുള്ള, അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുക എന്ന കടുത്ത ശിർക്ക് ചെയ്യുന്നു എന്ന് നമുക്ക് ഉറപ്പുള്ള ആളാണോ, അയാൾ തുടരാൻ തന്നെ പാടില്ല. അതല്ലാതെ തന്നെ മുബ്തദിഅകളുടെ പിന്നിൽ നിസ്കരിക്കുക എന്നത് തെറ്റായ കാര്യമാണ്. അതല്ലാത്ത മസ്ജിദുകൾ, അതല്ലാത്ത ഇമാമുകൾ നിൽക്കുന്ന മസ്ജിദുകൾ ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെയാണ് ദർഗകൾ, കെട്ടിപ്പൊക്കപ്പെട്ട ഖബറുകൾ, അതൊക്കെ മസ്ജിദുകളോട് ചേർന്ന് മസ്ജിദിന്റെ കോമ്പൗണ്ടിനുള്ളിൽ ഉള്ള മസ്ജിദുകളാണെങ്കിൽ അവിടെ നിസ്കാരം പാടില്ലാത്തതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുള്ളതാണ് അവിടുത്തെ അവസാനത്തെ വസിയത്തുകളിൽ പോലും. കാരണം ഇസ്ലാമിൽ ഖബറുകൾ വേറെ, മസ്ജിദുകൾ വേറെ. മസ്ജിദും ഖബറും തമ്മിൽ ഇസ്ലാമിൽ ബന്ധമില്ല, രണ്ടും വേറെ വേറെ സ്ഥലത്തായിരിക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിരവധി ഹദീസുകളിൽ അത് വന്നിട്ടുണ്ട്, സഹാബത്തിന്റെ വാക്കുകളിൽ വന്നിട്ടുണ്ട്. ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ തഖദു ഖുബൂർ അംബിയാഇഹിം മസാജിദ. യഹൂദി നസ്രാനികൾ, അള്ളാഹു ശപിക്കട്ടെ, അവരവരുടെ നബിമാരുടെ ഖബറുകളെ മസ്ജിദുകളാക്കി. ഖബർ മസ്ജിദാക്കാൻ പാടില്ല. നിങ്ങൾ നിങ്ങളുടെ വീടുകൾ ഖബറാക്കരുത്, നിങ്ങൾ അവിടെ നിസ്കരിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോ അതിൽ നിന്ന് മനസ്സിലാക്കാം, ഖബറിങ്കൽ നിസ്കാരമില്ല, ഖബറിങ്കൽ സാധാരണ നിസ്കരിക്കാൻ പാടില്ല. ഒരാൾക്ക് മയ്യത്ത് നിസ്കാരം കിട്ടാൻ വൈകിപ്പോയി എങ്കിൽ അയാൾക്ക് ആ ഖബറടക്കപ്പെട്ട മയ്യത്തടക്കപ്പെട്ട ഖബറിന്റെ അരികിൽ പോയി നിസ്കാരം നഷ്ടപ്പെട്ട ആൾക്ക് നിസ്കരിക്കാമെന്ന് മാത്രം. അതല്ലാതെ സാധാരണ നിസ്കാരങ്ങൾ പാടില്ലാത്തതാണ്. സാന്ദർഭികമായി നാം അത് മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനു വേണ്ടി നിസ്കരിക്കുന്ന, നിസ്കാരം മരണം വരെ നിലനിർത്തുന്നവരിൽ നമ്മയും മുസ്ലിം ഉമ്മത്തിനെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സഹോദരങ്ങളെ, ഇഷ്ടത്തോടെ താല്പര്യത്തോടെ നിസ്കരിക്കാൻ നിൽക്കാൻ പലപ്പോഴും നമുക്ക് സാധിക്കാത്തത് നമ്മുടെ ഈമാനിന്റെ തകരാറ് കൊണ്ടാണ്, നമ്മുടെ ഈമാനിന്റെ പ്രശ്നം കൊണ്ടാണ്. അല്ലാഹു പറയുന്നു, വസ്തഈനു ബിസ്സബ്രി വസ്സലാഹ് وانها لكبيره الا على الخاشعين الذين يظنون انهم ملاقو ربهم وانهم اليه راجعون. നിങ്ങൾ സബറും സലാത്തും കൊണ്ട് അല്ലാഹുവിനോട് സഹായം തേടുക, ക്ഷമയും അതുപോലെ നിസ്കാരവും കൊണ്ട് പാപങ്ങളിൽ നിന്ന് ക്ഷമിച്ചു നിന്ന്, പ്രയാസങ്ങളിൽ ക്ഷമിച്ചു നിന്ന് നിസ്കരിച്ച് അല്ലാഹുവിനോട് സഹായം തേടുക. ഖുശുഉ ഇല്ലാത്തവർക്ക് അത് ഭാരിച്ചൊരു കാര്യം തന്നെയാകും. ആരാണ് അല്ലാഹുവിനോട് ഖുശുഉ ഉള്ള, ഭയപ്പാടുള്ള ആളുകൾ? الذين يظنون انهم ملاقو ربهم. ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിനെ, നാം നമ്മുടെ റബ്ബിനെ കണ്ടുമുട്ടേണ്ടവനാണ്, ഞാൻ എന്റെ റബ്ബിനെ കാണേണ്ടവനാണ്, റബ്ബിന്റെ മുന്നിൽ ചെന്ന് നിൽക്കേണ്ടവനാണ് എന്ന ഉറച്ച വിശ്വാസമുള്ളവൻ. വന്നഹും ഇലൈഹി റാജിഊൻ, റബ്ബിലേക്ക് തിരിച്ചു ചെല്ലേണ്ടവരാണ്. എന്ന ഉറച്ച വിശ്വാസമുള്ളവർ അവർക്ക് നിസ്കാരം എളുപ്പമായി തീരും, അല്ല സന്തോഷമുള്ളതായി തീരും. നിസ്കാരത്തിനോട് നമുക്ക് താല്പര്യമില്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കുക, അത് നന്നാക്കേണ്ടതുണ്ട്. ധാരാളമായി തൗബയും ഇസ്തിഗ്ഫാറും നടത്തി ദുആ ചെയ്ത് റബ്ബിനോട് നാം സഹായം തേടേണ്ടതുണ്ട്. ഇതാ ഇമാം ഇബ്ൻ കസീർ റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നു, ഫഇന്നസ് സലാത മിൻ അക്ബറിൽ ഔനി അല തബാത ഫിൽ അംർ, ദീനിൽ ഉറച്ചു നിൽക്കാൻ ഏറ്റവും അധികം സഹായിക്കുന്ന കാര്യം ഏതാണ്? നിസ്കരിക്കലാണ്. നമുക്ക് നേരെ ആവർത്തിച്ച് ആവർത്തിച്ചു വരുന്ന ഫിത്നകളിൽ, ബിദഅത്തുകളിൽ നിന്ന്, ശുബഹാത്തുകളിൽ നിന്ന്, ഷഹവാത്തുകളിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് ദീനിൽ ഉറച്ചു നിൽക്കാൻ നമ്മെ സഹായിക്കുന്നത് നിസ്കരിക്കലാണ്. കാരണം അള്ളാഹു പറഞ്ഞു, ഉത്ലു മാ ഊഹിയ ഇലൈക മിനൽ കിതാബി വഖിമിസ് സലാ ഇന്ന സലാത തൻഹ അനിൽ ഫഹ്ഷാഇ വൽ മുൻകർ വലദിക്റുല്ലാഹി അക്ബർ. നീ നിനക്ക് വഹ്യായി നൽകപ്പെട്ട ഖുർആൻ പാരായണം ചെയ്യുക, നിസ്കാരം നിലനിർത്തുക. ഇന്ന സലാത തൻഹ അനിൽ ഫഹ്ഷാഇ വൽ മുൻകർ, നീചവും വൃത്തികെട്ടതുമായ മോശമായ കാര്യങ്ങളിൽ നിന്ന് നിസ്കാരം തടയുന്നതാണ്. ഇങ്ങനെയുള്ള ഈമാൻ നന്നായി നല്ല ഈമാനുള്ള ആളുകൾക്ക് നിസ്കാരം റാഹത്താണ്. മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം നിസ്കാരം അവനെല്ലാ പ്രയാസങ്ങളും ഇറക്കി വെക്കാനുള്ള റബ്ബുമായുള്ള മുനാജാത്താണ്. അതുകൊണ്ടാണ് ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഹസബഹു അംറു സല്ലാ, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഹസബഹു അംറു സല്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വല്ല പ്രയാസവും ഉണ്ടായാൽ, ആകെ ടെൻഷൻ അടിപ്പിക്കുന്ന വല്ല കാര്യവും തോന്നിയാൽ എന്താണ് ചെയ്യുക? നിസ്കരിക്കും. നമ്മൾ ആളുകൾ നേരെ തിരിച്ചല്ലേ, പ്രയാസം വല്ലൊന്നും വന്നവൻ നിസ്കരിക്കാൻ ഓർമ്മയില്ല. ഇത് ഈ ബുദ്ധിമുട്ടിന്റെ കിടക്ക് എന്ത് നിസ്കാരം എന്നാണ് ആളുകൾ ചോദിക്കുന്നത്. അല്ല സഹോദര, നിസ്കാരം നിന്റെ എല്ലാ പ്രയാസങ്ങളും നീക്കിവെക്കാനുള്ള, റബ്ബുമായി നീ അടുക്കുന്ന, റബ്ബ് നിന്റെ അടുത്തേക്ക് വരുന്ന കാര്യമാണ് നിസ്കാരം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇന്നൽ മുസല്ലി യുനാജി റബ്ബഹ ഫലിയന്ദുർ അഹദുക്കും ബിമ യുനാജിഹി ബിഹ്, നിസ്കരിക്കുന്നവൻ റബ്ബുമായി അടുത്ത സംഭാഷണത്തിലാണ്, റബ്ബ് അവന്റെ മുഖം നിന്നിലേക്ക് തിരിക്കുന്നു നിസ്കാരത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇദാ കാന അഹദുക്കും യുസല്ലി ഫലയബ്സുഖ് ഖിബല വജ്ഹ, നിങ്ങൾ ഒരാൾ നിസ്കരിക്കാൻ എന്നാൽ മുന്നിലേക്ക് തുപ്പരുത്, കാരണം ഫഇന്നല്ലാഹ ഖിബല വജ്ഹിഹി ഇദാ സല്ലാ, നിസ്കരിക്കാൻ നിന്നാൽ അവന്റെ മുന്നിൽ അള്ളാഹു ഉണ്ട്. അള്ളാഹു ഏഴ് ആകാശങ്ങൾക്ക് മുകളിലാണുള്ളത്, പക്ഷെ അവന്റെ പടപ്പുകളിൽ അവൻ ഉദ്ദേശിക്കുന്നവരുമായി അവൻ ഉദ്ദേശിക്കുന്നത് പ്രകാരം അടുക്കാൻ അവന് യാതൊരു പ്രയാസവുമില്ല. അതിനർത്ഥം അവൻ ഭൂമിയിലേക്ക് അവന്റെ സൃഷ്ടികൾക്കിടയിൽ അവതരിച്ചുവെന്നോ അങ്ങനെയുള്ള മോശമായ വിശ്വാസമല്ല. മറിച്ച് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഏഴാകാശങ്ങളും ഭൂമിയും അതിലുള്ളതുമെല്ലാം നമ്മളിൽ ഒരാൾ നമ്മുടെ ഉള്ളം കയ്യിൽ ഒരിച്ച് കടുകുമണികൾ വെച്ചാൽ എങ്ങനെ ഉണ്ടാകും? അതിനേക്കാൾ അടുത്താണ് റബ്ബ് സുബ്ഹാനഹു വതആല. അള്ളാഹു വലയം ചെയ്തിരിക്കുന്നു നമ്മെ. ആ റബ്ബ് അവൻ ഉദ്ദേശിക്കുന്നവരുമായി പ്രത്യേകമായി അടുക്കും. അള്ളാഹു നമ്മോടടുക്കും നിസ്കരിക്കാൻ നിന്നാൽ. അവനോട് ദുആ ചെയ്യുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇന്നക്കും ലാ തദഊന അസമ്മ വലാ ഗായിബ ഇന്നക്കും തദഊന സമീഅൻ ഖരീബ. ദുആ ചെയ്യുമ്പോൾ അല്ലാതെ ഒച്ചയെടുത്തവരോട് നബി പറഞ്ഞു, നിങ്ങൾ ചെവി കേൾക്കാത്തവനെയോ ഇവിടെ ഇല്ലാത്തവനെയോ അല്ല വിളിക്കുന്നത്, മറിച്ച് നിങ്ങൾ വിളിക്കുന്നത് നിങ്ങളോട് അടുത്തുള്ള കേൾക്കുന്ന, എല്ലാം നന്നായി കേൾക്കുന്ന റബ്ബിനെയാണ്. ഇത് സഹോദരങ്ങളെ നമുക്ക് ഓർമ്മയുണ്ടായാൽ നമ്മുടെ ഇബാദത്തുകൾ ഏറെ ആഹ്ലാദം നൽകുന്നതായി തീരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അല്ലാഹു പറഞ്ഞിരിക്കുന്നു, അന മഅ അബ്ദി ഇദാ ഹുവ ദകറനി വ തഹറക്കത് ബി ശഫതാ, ഞാൻ എന്റെ അടിമയുടെ കൂടെയുണ്ട്, അവൻ എന്നെ ഓർത്താൽ, അവൻ എന്റെ സ്മരണയുമായി അവന്റെ ചുണ്ടുകൾ ചലിച്ചാൽ ഞാൻ അവന്റെ കൂടെയുണ്ട്. അതുകൊണ്ടാണ് ബക്കർ ബിൻ അബ്ദുല്ലാഹിൽ മുസനി റഹിമഹുല്ലാ എന്ന മഹാനായ താബിഈ പറഞ്ഞത്, മമ്മിസ്ലുക ഇബ്ന ആദം, ആദമിന്റെ പുത്ര മനുഷ്യ നിന്നെ പോലെ ആരുണ്ട്? ഖുല്യ ബൈനക വബൈനൽ മിഹ്റാബി വൽമാ കുല്ലമാ ശിഅത ദഖൽത അലാ അല്ലാഹി അസ്സ വജൽ ലൈസ ബൈനക വബൈനഹു തർജുമാൻ. നീ ഉദ്ദേശിക്കുമ്പോൾ നിനക്ക് നിന്റെ റബ്ബിനടുത്തേക്ക് പ്രവേശിക്കാം. അതാ വെള്ളമുണ്ട്, മെഹ്റാബുണ്ട്, എല്ലാം നിനക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്നു. നിനക്ക് റബ്ബുമായി സംഭാഷണം നടത്താൻ ഒരു ദ്വിഭാഷിയുടെ, ഒരു പരിഭാഷകന്റെ ആവശ്യമില്ല. ഇതാര് തന്റെ ഇബാദത്തിൽ മനസ്സിലേക്ക് കൊണ്ടുവന്നു, എന്റെ റബ്ബിനോടാണ് ഞാൻ സംസാരിക്കുന്നത്, അവൻ എന്റെ അടുത്തേക്ക് വരുന്നു, ഞാൻ അവനെ വിളിക്കുമ്പോൾ, ഞാൻ അവനിലേക്ക് നടന്നു ചെന്നാൽ അവൻ എന്നിലേക്ക് ഓടി വരുന്നവനാണ് എന്നതോർത്ത് ആരാണോ നിസ്കരിക്കാൻ നിന്നത്, അവനിത് എളുപ്പമായി തീരും. നിസ്കാരം തിന്മകളിൽ നിന്ന്, അതുപോലെ വൃത്തികെട്ട കാര്യങ്ങളിൽ നിന്ന് തടയും. തിന്മ ചെയ്യുന്നവൻ എന്താണ് വേണ്ടത്? നിസ്കാരം കൂടി ഉപേക്ഷിക്കുകയാണോ? അല്ല, അവൻ നിസ്കാരം നന്നാക്കുക, ആത്മാർത്ഥമായി ദുആ ചെയ്യുക. അള്ളാഹു നിലവിലുള്ള തിന്മയിൽ നിന്ന്, പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സഹോദര നിന്നെ സഹായിക്കും. നീ പാപിയാണെന്ന് വിചാരിച്ച് നീ റബ്ബിൽ നിന്ന് അകന്നു പോകരുത്. റബ്ബിലേക്ക് അടുക്കുക. അവൻ പുറത്തു തരുന്നവനാണ്, അവൻ തൗബക്ക് തൗഫീഖ് ചെയ്യുന്നവനാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ വന്ന് പറയുകയുണ്ടായി, ഇന്ന ഫുലാനൻ യുസല്ലി ബില്ലൈൽ ഫൈദ അസ്ബഹ സറഖ്. ഒരാളുണ്ട് രാത്രി നിസ്കരിക്കും, രാവിലെ ആവുമ്പോൾ മോഷ്ടിക്കും. ആൾ കള്ളനാണ്, എന്നാ രാത്രി നിസ്കരിക്കും ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇത് പറഞ്ഞപ്പോൾ അവിടുന്ന് പറയുകയുണ്ടായി, ഇന്നഹു സയൻഹാഹുമാ യഖൂൽ. അവന്റെ നിസ്കാരം, അവൻ നിസ്കാരത്തിൽ എന്താണോ പറയുന്നത്, അവന്റെ ആ വാക്ക്, ആ നിസ്കാരം അവൻ അതിൽ നിന്ന് തടയും. ഇൻഷാല്ലാ അവൻ നന്നാകുമെന്നാണ് അതിന്റെ ഉദ്ദേശം. അതാണ് സഹോദരങ്ങളെ നാം മനസ്സിലാക്കേണ്ടത്. തെറ്റുകൾ, പാപങ്ങൾ, അത് സംഭവിച്ചു പോയാൽ നാം റബ്ബിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക, ഇസ്തിഗ്ഫാർ നടത്തുക, ധാരാളമായി നിസ്കരിക്കുക, പാപങ്ങൾ പൊറുക്കാനും അത് സഹായിക്കും. തെറ്റുകൾ സംഭവിച്ചോ വേഗം വുദു ചെയ്യുക, നിസ്കരിക്കുക, അള്ളാഹുവിനോട് ദുആ ചെയ്യുക, അവൻ നമുക്ക് പുറത്തു തരും. അള്ളാഹുവിന്റെ ദീനിൽ നാം ഉറച്ചു നിൽക്കുക സഹോദരങ്ങളെ. റജബ് മാസത്തിന്റെ അവസാനത്തിൽ ആണ് നാം എന്നുള്ളത് കൊണ്ട് ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. റജബ് 27-നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്റാഉം മിഅ്റാജും നടന്നതെന്നും അതുകൊണ്ട് അന്നൊരു നോമ്പുണ്ടെന്നും ഒക്കെ ചില ആളുകൾ മനസ്സിലാക്കിയിരിക്കുന്നു. ഇത് തീർത്തും തെറ്റാണ്. അന്ന് ഒരു നോമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധ്യമല്ല. സഹീഹായ ഒരൊറ്റ ഹദീസിലും വന്നിട്ടില്ല. മാത്രമല്ല ഇസ്റാഉം മിഅ്റാജും ഈ മാസമാണ്, റജബിനാണ്, അല്ലെങ്കിൽ റജബ് 27-നാണ് നടന്നത് എന്നതിന് ഹദീസിലോ ചരിത്രത്തിലോ തന്നെയോ യാതൊരു തെളിവുമില്ല. ഹദീസിലുമില്ല, ചരിത്രത്തിലുമില്ല. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അന്ന് പ്രത്യേകമായി ഒരു നോമ്പുണ്ടാക്കാൻ നമുക്ക് പാടുണ്ടോ? ഇല്ല. ഈ ദീൻ പൂർത്തിയായ ദീനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, മനഅഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. നമ്മുടെ ഈ ദീനില്ലാത്ത വല്ലതും ആരെങ്കിലും പുതുതായി ഉണ്ടാക്കിയാൽ അത് തള്ളപ്പെടേണ്ടതാകുന്നു. നോമ്പല്ലേ, നല്ല കാര്യമല്ലേ എന്നൊന്നും ന്യായം ചോദിക്കരുത്. കാരണം നല്ല കാര്യമാണെങ്കിൽ ആദ്യം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരും. അള്ളാഹു അതിനാണ് റസൂലിനെ അയച്ചത്. നബി മുഴുവൻ ദീനും പഠിപ്പിക്കാതെ നമ്മെ വഞ്ചിച്ച വ്യക്തിയാണോ? ഒരിക്കലുമല്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ദീൻ പൂർത്തിയാക്കിയിട്ടുണ്ട്. റജബ് മാസത്തിന് അത് പവിത്രമായ 4 മാസങ്ങളിൽ ഒന്നാണ് എന്ന പ്രത്യേകത മാത്രമേ ഉള്ളൂ. ദുൽഖാദ, ദുൽഹിജ്ജ, മുഹറം, റജബ് യുദ്ധം പാടില്ലാത്ത 4 മാസങ്ങളിലൊന്നാണ്. അതല്ലാതെ ഒരു പ്രത്യേകത റജബിനില്ല. റജബിൽ പ്രത്യേകമായ ഒരു നിസ്കാരമോ നോമ്പോ പറയപ്പെട്ടതായി ഒരൊറ്റ സഹീഹായ ഹദീസിനും വന്നിട്ടില്ല. പണ്ഡിതന്മാർ, ഇമാം ഇബ്നു ഹജർ അസ്ഖലാനിയെ പോലെയുള്ള പണ്ഡിതന്മാർ പ്രത്യേകം റിസാലകൾ തന്നെ ആ വിഷയത്തിൽ എഴുതിയിട്ടുണ്ട്. ഇതിന് യാതൊരു തെളിവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട്, അതുകൊണ്ട് നാം അള്ളാഹുവിന്റെ ദീൻ നന്നായി പഠിക്കുകയും അതിലുറച്ചു നിൽക്കുകയും ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഹീദിലും സുന്നത്തിലുമായി അള്ളാഹുവിനെ അനുസരിക്കുന്നവരായി ജീവിച്ചു മരിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അള്ളാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اشف مرضانا يا رب العالمين. وصلى الله وسلم على نبينا محمد.